into a sea. Make mystery and crime with Renisha, exclusively on Ennadappum Specials.
കേരളത്തെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മാടത്തരുവി കൊലക്കേസിന്റെ കഥയാണ് ഈ എപ്പിസോഡിൽ. 55 വർഷം മുൻപ് മധ്യ തിരുവിതാംകൂറിലെ ഒരു ഗ്രാമത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടു നടന്ന കൊലപാതകം കൊലയാളി ആരെന്നറിഞ്ഞതോടെ ആ ഞെട്ടൽ കേരളം മുഴുവൻ വ്യാപിച്ചു. കുറ്റാന്വേഷണ ചരിത്രത്തിൽ അങ്ങനെയൊരു കൊലയാളി ആദ്യമായിരുന്നു. അന്വേഷണങ്ങൾക്കും വിചാരണയ്ക്കും ഒടുവിൽ ആ കേസിനും ആ കൊലയാളിക്കും എന്താണ് സംഭവിച്ചത്? സിനിമകളെ വെല്ലുന്ന ട്വിസ്റ്റുകൾ നിറഞ്ഞ മാടത്തരുവി കൊലക്കേസ് കേരള മനസാക്ഷിക്കു മുൻപിൽ ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു. June 1966 ഒരു അർദ്ധരാത്രി. കാലവർഷത്തിന്റെ വിഷാദ ഛായ പുരണ്ട ദിവസമായിരുന്നു അന്ന്. റാന്നി മാടത്തരുവിയിലെ മഴക്കാറ്റിൽ മരണഗന്ധം തങ്ങി നിന്നു. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ അരുവി ഭയം നിറഞ്ഞ മുഖവുമായി ഒഴുകി. ചുറ്റും ഇരുട്ടുതിങ്ങിയ വിജനതയിൽ ഒരു നിലവിളി ഉയർന്നു. ദേഹ താഴ്ന്നിറങ്ങുന്ന കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ ഒരു സ്ത്രീ പിടയുകയാണ്. വലിച്ചൂരിയ ശേഷം വീണ്ടും വീണ്ടും കൊലയാളി സ്ത്രീയുടെ ശരീരത്തിലേക്ക് കഠാര ആഞ്ഞുകുത്തി. വയറും നെഞ്ചും തുളഞ്ഞ് രക്തം ചീറ്റി. മരണമുറപ്പാക്കാൻ കല്ലുകൊണ്ട് തലയിലും മറ്റും ശക്തിയായി ഇടിച്ചു. അതിക്രൂരമായ കൊല. ഒടുവിൽ അവസാന ശ്വാസവും പാതിയിൽ നിലച്ച് അവൾ നിശ്ചലയായി. മുഖത്തു പറ്റിയ രക്തം തുടയ്ക്കാതെ മരവിച്ച കണ്ണുമായി കൊലയാളി ഇഞ്ചിഞ്ചായുള്ള ആ മരണം നോക്കി നിന്നു. മാടത്തരുവിയിലൂടെ ഒഴുകിയ വെള്ളത്തിന് ആ രാത്രിയിൽ ചുവന്ന നിറമായിരുന്നു, കടും ചുവപ്പ്. കേരളത്തിലെ ഒരു പ്രമുഖ പത്രത്തിന്റെ ഓഫീസിലേക്ക് അന്ന് മാടത്തരുവിയിൽ നിന്ന് ഏജന്റ് അയച്ച കുറിപ്പെത്തി. ഇവിടെ അടുത്ത് റോഡ് സൈഡിലുള്ള കുറ്റിക്കാട്ടിൽ പ്രൗഢയായ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി എന്നു മാത്രമായിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. മാടത്തരുവിയുടെ തീരത്ത് വനത്തിന് അഭിമുഖമായിട്ടായിരുന്നു മൃതദേഹം കിടന്നത്. കുറ്റിക്കാട്ടിൽ ഇങ്ങനെ മൃതദേഹങ്ങൾ ധാരാളം കാണുന്നതാണ്. സാധാരണഗതിയിൽ ഒരൊറ്റ കോളം വാർത്തയിൽ ഒതുക്കുകയാണ് പത്രങ്ങൾ ചെയ്യുക. എന്നാൽ ആ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കിൽ ചില അസാധാരണത്വങ്ങളുണ്ടായിരുന്നു. മരിച്ചു കിടക്കുന്നത് പ്രൗഢയായ സ്ത്രീയാണ്. അങ്ങനെയൊരു സ്ത്രീ വെറുതെ കുറ്റിക്കാട്ടിൽ മരിച്ചു കിടക്കുമോ? പോരാത്തതിന് മൃതദേഹത്തിന്റെ അരയ്ക്കു മുകൾ ഭാഗത്ത് വസ്ത്രങ്ങളും ഉണ്ടായിരുന്നില്ല. ധരിച്ചിരുന്ന ചട്ട ഒരു കൈയുടെ ഇടയിൽ തിരികി വച്ച നിലയിലായിരുന്നു. ഒരു ചെവിയുടെ അടിയിൽ നിന്ന് മറ്റേ ചെവിയുടെ അടിഭാഗം വരെ കഴുത്ത് മുറിച്ചിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് ശരീരത്തിൽ പലയിടത്തായി ക്രൂരമായ മുറിവുകൾ വേറെയും തൊട്ടടുത്തായി ഒരു ബെഡ്ഷീറ്റും ഒരു കുടയും കിടന്നു. എല്ലാം കൂട്ടിവായിച്ച പോലീസിന് പിടികിട്ടി. ഇത് സാധാരണമായൊരു മരണമല്ല. മറിയക്കുട്ടി എന്ന സ്ത്രീയുടെ കൊലപാതകം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ്. ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കൊലപാതകത്തെ ചുറ്റിപ്പറ്റി അതിവേഗം പരന്നു. അതിനുള്ള പശ്ചാത്തലവും മറിയക്കുട്ടിയുടെ ജീവിതത്തിലേറെയായിരുന്നു. കൊല്ലപ്പെടുമ്പോൾ 43 വയസ്സാണ് മറിയക്കുട്ടിക്ക്. ഇതുവരെ വിവാഹം ചെയ്തത് 3 പേരെ. അവരിൽ നിന്നെല്ലാം വിവാഹമോചനവും നേടി. 5 മക്കളുടെ മാതാവ് കൂടിയാണ് മറിയക്കുട്ടി. നിറം പിടിപ്പിച്ച കഥകൾക്ക് യാതൊരു പഞ്ഞവും ഉണ്ടായില്ല. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് കൊലയാളി ആരെന്ന വിവരം അധികം താമസിയാതെ പുറത്തുവരികയും ചെയ്തു. മറിയക്കുട്ടിയുടെ കൊല നടന്ന് 4-5 ദിവസത്തിന് ശേഷം ഇറങ്ങിയ ആ പത്രവാർത്തയിൽ നിർണായകമായൊരു വിവരമുണ്ടായിരുന്നു. കൊല നടന്ന രാത്രി പുരോഹിത വേഷം ധരിച്ച ഒരാൾ പെരുമ്പഴക്കടവിന് സമീപത്ത് നിന്ന് ഒരു ടാക്സി വിളിച്ച് തിരുവല്ലയ്ക്ക് പോയി എന്നതായിരുന്നു വാർത്ത. അപ്പോൾ മറിയക്കുട്ടിയുടെ ഘാതകൻ ഒരു പുരോഹിതനാണോ? വിശ്വാസം വരാതെ കേരള ജനത പരസ്പരം മുഖത്തോട് മുഖം നോക്കി. അന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത കാര്യം, ഒരു മതപുരോഹിതൻ ക്രൂരമായ അരുംകൊല നടത്തുക. ഒരുപക്ഷെ ആദ്യമായിട്ടാണ് കേരളത്തിലൊരു പുരോഹിതൻ കൊലക്കേസിൽ പ്രതിയാകുന്നത്. ഫാദർ ബെനഡിക്ട് ഓണംകുളം എന്ന വൈദികൻ അങ്ങനെ കേരള മനസാക്ഷിക്കു മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിന്നു. ആരാധന ചെയ്യുന്ന കൈകൊണ്ട് ഒരു വൈദികൻ ഇങ്ങനെ ചെയ്യുമെന്ന് പലരും വിശ്വസിച്ചില്ല. പുരോഹിതനെയും മറിയക്കുട്ടിയെയും ചുറ്റിപ്പറ്റിയുള്ള കഥകൾ കൊണ്ട് മാധ്യമങ്ങളുടെ താളുകൾ നിറഞ്ഞു. ആളുകൾ കൂടിയാൽ ചർച്ച അതുമാത്രമായി. ഫാദർ ബെനഡിക്റ്റിന്റെ ആരായിരുന്നു മറിയക്കുട്ടി? പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായ മറിയക്കുട്ടിയുടെ ജീവിത സാഹചര്യവും മരണത്തിലേക്ക് നയിച്ച കാരണവും ഏകദേശം ഇങ്ങനെയായിരുന്നു. ആലപ്പുഴയിലെ അവലോക്കുന്നെന്ന സ്ഥലത്തായിരുന്നു മറിയക്കുട്ടിയുടെ വീട്. തീർത്തും ദരിദ്രമായ കുടുംബ സാഹചര്യത്തിൽ പൊറുതിമുട്ടിയുള്ള ജീവിതം അവരെ എന്നും വലച്ചിരുന്നു. മൂന്നാമത്തെ ഭർത്താവാണെങ്കിൽ തളർവാദം വന്നു കിടക്കുന്നു. മുൻപ് രണ്ടു വിവാഹം കഴിച്ചിട്ടുണ്ട് മറിയക്കുട്ടി. അതിലെല്ലാം കൂടി നാലു മക്കളുമുണ്ട്. അങ്ങനെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന കാലം. ആ സമയത്താണ് ആലപ്പുഴയിലെ സെന്റ് ജോർജ് പള്ളിയിലേക്ക് ഫാദർ ബെനഡിക്റ്റ് സ്ഥലം മാറി വികാരിയായി എത്തുന്നത്. അക്കാലത്ത് കേരളത്തിൽ ഭക്ഷ്യക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. പള്ളികളിൽ നിന്ന് അമേരിക്കൻ ഗോതമ്പെന്ന ഭക്ഷ്യസാധനം വിതരണം ചെയ്യുന്ന പതിവുണ്ട്. പാവപ്പെട്ടവർക്ക് അത് വലിയൊരാശ്വാസമായിരുന്നു. അങ്ങനെ അയൽവക്കത്തെ ഇടവകയിൽ ഗോതമ്പ് വാങ്ങാൻ മറിയക്കുട്ടിയും സ്ഥിരമായി ചെല്ലും. അവിടെ വെച്ചാണ് ഫാദർ ബെനഡിക്റ്റിനെ മറിയക്കുട്ടി പരിചയപ്പെടുന്നത്. പോലീസ് ഭാഷ്യത്തിൽ ഇരുവരും അടുപ്പത്തിലാകുന്നത് ഈ കൂടിക്കാഴ്ചകളിലൂടെയാണ്. ആ ബന്ധം വഴിവിട്ട തലത്തിലേക്ക് വളർന്നു. ഒടുവിൽ മറിയക്കുട്ടി അഞ്ചാമതും ഗർഭിണിയായി. തളർവാദം വന്നുകിടക്കുന്ന ഭർത്താവിൽ നിന്ന് മറിയക്കുട്ടി എങ്ങനെ ഗർഭിണിയായി എന്ന കുശുക്കുശുക്കൽ അയൽവക്കങ്ങളിൽ കറങ്ങി നടന്നു. ഏതായാലും മറിയക്കുട്ടിക്ക് അഞ്ചാമത്തെ പുത്രൻ ജനിച്ചു. ഇതിനിടെ ഫാദർ ബെനഡിക്റ്റ് സ്ഥലം മാറി ചങ്ങനാശ്ശേരിക്ക് പോകുകയും ചെയ്തു. എന്നാൽ ഫാദറിനെ കാണാൻ മറിയക്കുട്ടി ചങ്ങനാശ്ശേരിക്ക് പോകുന്നതും പതിവാക്കി. തിരിച്ചെത്തുമ്പോൾ കൈനിറയെ പണമുണ്ടാകുമായിരുന്നു എന്നാണ് കേസിന്റെ സാക്ഷി വിസ്താര വേളയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പിന്നെ പിന്നെ ഫാദറിനെ കാണാൻ ചെല്ലുന്ന മറിയക്കുട്ടി മറ്റൊരാവശ്യവും ഉന്നയിക്കാൻ തുടങ്ങി. ഫാദർ ലോഹം ഉപേക്ഷിച്ച് തന്നെ വിവാഹം ചെയ്യണം. തന്റെ നിലനിൽപ്പും അഭിമാനവും പരുങ്ങലിലായി എന്ന് തിരിച്ചറിഞ്ഞ ഫാദർ ബെനഡിക്റ്റ് റാന്നിയിലെത്തിച്ച് മറിയക്കുട്ടിയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു എന്നാണ് പോലീസിന്റെ കേസ് ഡയറിയിലുള്ളത്. കൊലപാതകത്തിൽ സാക്ഷികളില്ലാത്തതിനാൽ സാഹചര്യ തെളിവുകൾ വെച്ചായിരുന്നു പോലീസ് ഇക്കാര്യങ്ങൾ കണ്ടെത്തിയത്. 1966 June 15 പതിവ് പോലെ മറിയക്കുട്ടി ഫാദർ ബെനഡിക്റ്റിനെ കാണാൻ ചങ്ങനാശ്ശേരിയിലേക്ക് യാത്ര തിരിച്ചു. എപ്പോഴും യാത്രയിൽ അഞ്ചാമത്തെ മകനെ ഒപ്പം കൂട്ടുന്ന അവർ അന്ന് കുഞ്ഞിനെ വീട്ടിലിരുത്തിയാണ് യാത്രയ്ക്കിറങ്ങിയത്. കുഞ്ഞിനെ ഇത്തവണ കൊണ്ടുവരേണ്ടെന്ന് ഫാദർ പറഞ്ഞതായി മറിയക്കുട്ടി തന്റെ അമ്മയോട് ഇറങ്ങുമ്പോൾ പറയുകയും ചെയ്തു. ഇനിയൊരു മടങ്ങിവരവില്ല ആ യാത്രയ്ക്കെന്ന് ആ അമ്മയും കുഞ്ഞും സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. ചങ്ങനാശ്ശേരിയിലേക്കെന്ന് പറഞ്ഞുപോയ മറിയക്കുട്ടി എങ്ങനെ റാന്നിയിലെത്തിയെന്ന് അറിഞ്ഞുകൂടാ. ഏതായാലും 1966 June 15 സായാഹ്നത്തിൽ ലോഹയണിഞ്ഞ ഒരാൾക്കൊപ്പം മറിയക്കുട്ടി നടന്ന മാടത്തരുവി ഭാഗത്തേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. ഇരുവരും തിരുവല്ലയിൽ നിന്ന് ടാക്സിയിൽ സഞ്ചരിച്ചതിനും പോലീസ് പിന്നീട് സാക്ഷികളെ ഹാജരാക്കി. മൃതദേഹത്തിന് സമീപം കണ്ടെത്തിയ പുതപ്പ് ഫാദറിന്റെ മേടയിലെയാണെന്നും കണ്ടെത്തുകയുണ്ടായി. ആ രാത്രിയിൽ തേയിലത്തോട്ടത്തിൽ നിന്ന് അസാധാരണമായൊരു നിലവിളി താൻ കേട്ടതായി ഒരു പരിസരവാസിയും മൊഴി നൽകിയിട്ടുണ്ട്. ഏക്കറുകളോളം വിജനമായ തേയിലത്തോട്ടത്തിൽ ആ നിലവിളി അനാഥമായി ഒടുങ്ങുക തന്നെ ചെയ്തു. പിറ്റേന്ന് രക്തത്തിൽ കുളിച്ച് അപരിചിതയായ ആ സ്ത്രീയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടു. പോലീസെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ആ തേയിലക്കാട്ടിൽ തന്നെ മറിയക്കുട്ടിയെ സംസ്കരിക്കുകയും ചെയ്തു. എല്ലാ സാഹചര്യ തെളിവുകളും ഫാദർ ബെനഡിക്റ്റിനെതിരായിരുന്നു. കേസിന്റെ വിചാരണ റിപ്പോർട്ട് ചെയ്യാൻ പകുതിയോളം പേജുകൾ പത്രങ്ങൾ മാറ്റിവെച്ചു. കോടതി നടപടികൾ ആളുകൾക്ക് കേൾക്കാനായി ഉച്ചഭാഷണി സംവിധാനം വരെ ഏർപ്പെടുത്തി. അന്നുവരെ ഇല്ലാത്ത തിരക്കിൽ കോടതി വരാന്ത വീർപ്പുമുട്ടി. ആകാംക്ഷയോടെ ജനങ്ങൾ വിധിക്കായി കാത്തിരുന്നു. ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതിക്ക് കൊല്ലം സെഷൻസ് കോടതി 1966 November 19 മരണശിക്ഷ വിധിച്ചു. എന്നാൽ കൊല നടത്തിയത് ഫാദർ അല്ലെന്ന ശക്തമായ വാദവും അതിനിടെ ഉയർന്നു. ഫാദർ തന്റെ മാതാപിതാക്കൾക്ക് ആ ഇടയ്ക്ക് അയച്ച കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഒരു സ്ത്രീയുമായും എനിക്ക് അവിഹിത ബന്ധമില്ല. എന്നിൽ നിന്ന് ആർക്കും കുട്ടിയും ജനിച്ചിട്ടില്ല. നിങ്ങൾ അതോർത്ത് വിഷമിക്കരുത്. കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒട്ടേറെ വിവരങ്ങൾ അറിയാം. പക്ഷേ കുമ്പസാര രഹസ്യമായതുകൊണ്ട് പുറത്തു പറയാൻ സാധിക്കില്ല. ഒരു വൈദികനെ സംബന്ധിച്ച് ഏറ്റവും പവിത്രവും രഹസ്യവുമായി സൂക്ഷിക്കേണ്ടതാണ് കുമ്പസാര രഹസ്യം. അത് പുറത്തു പറയാതിരിക്കാനാണോ ഫാദർ ബെനഡിക്റ്റ് എല്ലാ കുറ്റവും ഏറ്റുപറഞ്ഞത്? അപ്പോൾ യഥാർത്ഥ കൊലയാളി ആരാണ്? കേരള ജനതയുടെ ഉള്ളിൽ സംശയങ്ങൾ അപ്പോഴും തീർന്നിരുന്നില്ല. കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട ഫാദർ ബെനഡിക്റ്റിന്റെ കേസ് അങ്ങനെ ഹൈക്കോടതിയുടെ മുന്നിലെത്തി. കീഴ്ക്കോടതിയുടെ തെളിവുകൾ ഹൈക്കോടതി സ്വീകരിച്ചില്ല. ദുർബലമായ സാഹചര്യ തെളിവുകൾ കോടതി തള്ളിക്കളഞ്ഞു. അങ്ങനെ 1967 April 7 ഫാദർ ബെനഡിക്റ്റിനെ നിരപരാധിയെന്ന് കണ്ട് ഹൈക്കോടതി വെറുതെ വിട്ടു. അപ്പോഴും ആ ചോദ്യം ഉത്തരം കിട്ടാതെ രക്തത്തിൽ കുതിർന്നു നിന്നു. ആരാണ് മറിയക്കുട്ടിയെ ക്രൂരമായി കൊന്നത്? കേസിൽ നിരപരാധിയെന്ന് കോടതി പറഞ്ഞെങ്കിലും ഫാദർ ബെനഡിക്റ്റിന്റെ ജീവിതം പഴയതുപോലെ ആയില്ല. ഒരു കൊലക്കേസിൽ പ്രതിയായ വൈദികന് പിന്നീട് ഇടവക ചുമതലകളൊന്നും നൽകിയതുമില്ല. കന്യാകുമാരിയിലെ അജ്ഞാതമായൊരു അഭയ കേന്ദ്രത്തിൽ അദ്ദേഹം പിന്നീടുള്ള ജീവിതം കഴിച്ചുകൂട്ടി. കൊല നടന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ട ഒരു ദിവസം ഫാദറിനെ തേടി അപ്രതീക്ഷിതമായി ചില സന്ദർശകരെത്തി. മറിയക്കുട്ടിയുടെ യഥാർത്ഥ ഘാതകന്റെ ബന്ധുക്കളായിരുന്നു അതെന്നാണ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അവർ ഫാദർ ബെനഡിക്റ്റിനോട് എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ എത്തിയിരിക്കുന്നു. 35 വർഷങ്ങൾക്ക് ശേഷം കേരളം മറിയക്കുട്ടി കൊലക്കേസ് വീണ്ടും ചർച്ച ചെയ്ത ദിവസങ്ങൾ. ഡോക്ടറായ തന്റെ ഭർത്താവിന് പറ്റിയ ഒരു കയ്യബദ്ധം ഒളിപ്പിക്കാനായി ചെയ്ത കൊലയായിരുന്നു അതെന്ന് ഫാദറിനെ കാണാനെത്തിയ വൃദ്ധ പറഞ്ഞു. മറിയക്കുട്ടി ഒരു എസ്റ്റേറ്റ് ഉടമയിൽ നിന്ന് ഗർഭിണിയായപ്പോഴാണ് ഡോക്ടറെ കാണാനെത്തിയത്. ഗർഭം അലസിപ്പിക്കണം എന്നതായിരുന്നു ആവശ്യം. എന്നാൽ ഗർഭഛിദ്രം നടത്തുന്നതിനിടെ മറിയക്കുട്ടി മരിച്ചു. അത് മൂടിവെക്കാനായി മരണം മറ്റാരോ നടത്തിയ കൊലപാതകമെന്ന് വരുത്തി തീർക്കാൻ മനഃപൂർവ്വം റാന്നിയിലെ തേയിലക്കാട്ടിൽ കൊണ്ടുവന്ന് ഇടുകയായിരുന്നുവെന്ന് അവർ ഫാദറിനോട് ഏറ്റുപറഞ്ഞു. ഗർഭത്തിന് ഉത്തരവാദിയായ ഈ എസ്റ്റേറ്റ് ഉടമയുടെ വിവരമായിരുന്നു ഫാദർ കുമ്പസാര രഹസ്യമായി സൂക്ഷിച്ചിരുന്നതെന്നും മാധ്യമ വാർത്തകളുണ്ടായി. കൊല നടത്തിയ ഡോക്ടറുടെ കുടുംബത്തിൽ അതിനുശേഷം ദുർമരണങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകാൻ തുടങ്ങിയെന്നും അത് താങ്ങാനാകാതെയാണ് ഭാര്യ ഏറ്റുപറച്ചിലുമായി എത്തിയതെന്നും കഥകൾ പ്രചരിച്ചു. ഏതായാലും ഈ സംഭവമുണ്ടായി തൊട്ടടുത്ത വർഷം 2001 ഫാദർ ബെനഡിക്റ്റി ലോകത്തിനോട് വിട പറഞ്ഞു. പോലീസ് കണ്ടെത്തിയ പ്രതിയെ കോടതി വെറുതെ വിടുന്നു. കാലങ്ങൾക്കു ശേഷം അദ്ദേഹത്തെ കാണാൻ യഥാർത്ഥ പ്രതിയുടെ ബന്ധുക്കൾ വരുന്നു. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ അനുഭവിച്ചതിനെല്ലാം ഉത്തരവാദി ആര്? ആ വർഷകാല രാത്രിയിൽ മാടത്തരുവിയിലെ തേയിലത്തോട്ടത്തിൽ നടന്നത് ശരിക്കും എന്തായിരുന്നു? M2C എന്നോടൊപ്പം സ്പെഷ്യൽസിൽ നിങ്ങൾ കേട്ടത് റിനീഷയോടൊപ്പം. കൂടെ സ്ക്രിപ്റ്റ് ശ്രീപ്രസാദ് മാനഴി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഹെൽവിൻ KS, സൗണ്ട് ഡിസൈനർ മഹേഷ് മാനസ്. ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോടൊപ്പം @Renisha എന്ന ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെ അറിയിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾ ഗാനയിലോ അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ആണ് കേൾക്കുന്നതെങ്കിൽ പുതിയ എപ്പിസോഡിനായുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി അവിടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. പതിവ് പോലെ മറ്റു വിശേഷങ്ങൾക്കായി എന്നോടൊപ്പം മലയാളം പോഡ്കാസ്റ്റ് കേൾക്കാം. ഭയം കൊണ്ട് രക്തം തണുപ്പിക്കുന്ന മറ്റൊരനുഭവത്തിനായി കാത്തിരിക്കൂ അടുത്ത എപ്പിസോഡിൽ. Mystery.